ദിവസങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഏഴാം ദിവസം സാധാരണ ഒരു കൺവെൻഷൻ ആണെങ്കിൽ ഏഴ് ദിവസം ഒരിക്കലും കാണുകയില്ല. നമുക്ക് ഇതൊരു അൺയൂഷ്വൽ ഗ്യാതറിംഗ് ആയിട്ട് എനിക്ക് അനുഭവപ്പെടുന്നു. എന്നാൽ നമുക്ക് പറയുന്ന സമയം കൊണ്ട് എല്ലാ വിഷയങ്ങളും വിശാലമായി പഠിപ്പിക്കാൻ സാധ്യമല്ല. എങ്കിലും ഒരു ലക്ക് നമുക്കുണ്ട്. ആദ്യം തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്സ് എല്ലാം നമ്മൾ ഫിലിമിൽ കാണിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് കുറിച്ചെടുത്തിരിക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ട് കൂടാതെ തുടർച്ചയായി പഠിക്കുവാൻ സാധിക്കും. അങ്ങനെ അനേക ദൈവദാസന്മാരുടെ ക്ലാസ്സുകളിലും കൺവെൻഷനുകളിലും പഠിച്ചാണ് എനിക്ക് ഇതുപോലുള്ള ശുശ്രൂഷ ചെയ്യുവാനുള്ള അഭിഷേകം ലഭിച്ചത്. എന്നതുകൊണ്ട് നമ്മൾ ആ ഫിലിം അവിടെ കാണിക്കാതെ തന്നെ മെസ്സേജ് അങ്ങ് പറയുവാൻ ആഗ്രഹിക്കുന്നു. ഇനിയുള്ളത് കൺവെൻഷനാണ്. ഇതുവരെ ബൈബിൾ സ്റ്റഡി പോലായി പോയി. എന്നാൽ ഇനിയുള്ളത് കൺവെൻഷനാണ്. അപ്പോൾ അതിൻ്റെ ഗെറ്റപ്പിലായിരിക്കണം എല്ലാവരും ഉള്ള സമീപനം. അത് നിങ്ങൾ സന്തോഷമായി തീരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒന്ന് കൊരിന്ത്യർ 15-ാമത്തെ അധ്യായത്തിൽ നിന്നും അതിൻ്റെ മുഖ്യമായിട്ടുള്ള ഒരു ചിന്താവശ്യം വായിക്കാം. 20-ാം വാക്യം മുതൽ, റിസറക്ഷൻ ചാപ്റ്ററാണ് ലോയനകത്ത് നിന്ന്, 20-ാം വാക്യം മുതൽ വായിക്കാം.
എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണമുണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലമുണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നതുപോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. ഓരോരുത്തരും താൻ താന്റെ നിരയിൽ അത്രേ. ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവെങ്കിൽ.
മതി, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഇന്ന് രാത്രി ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ വിശേഷപ്പെട്ട അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ മുൻ പ്രോഗ്രാം അനുസരിച്ചുള്ള സമയം കഴിഞ്ഞു. നിന്റെ മക്കളുടെ സന്മനസ്സിനായിട്ടും താല്പര്യത്തിനായിട്ടും നന്ദിയുള്ളവരായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് മുതലുള്ള യോഗങ്ങളെ പ്രത്യേകം അനുഗ്രഹിക്കുകയും എളിയവരെ ചൈതന്യപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുക്കരങ്ങളിൽ എല്ലാം ഏൽപ്പിക്കുന്നു. മനുഷ്യവർഗത്തിന്റെ തരംതിരിവ്, ഞങ്ങൾ ഏത് ഭാഗത്തായിരിക്കുമെന്ന് ചിന്തിക്കുവാനുള്ളൊരു വിവേകം, ഇതെല്ലാം കൊണ്ട് ഞങ്ങളെ ഇന്ന് രാത്രി നിറയ്ക്കണമേ. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ഈശിച്ചുകൊണ്ട് ദീർഘക്ഷമ കാണിക്കുന്ന മഹാദൈവമേ, ഞങ്ങളങ്ങെ നമസ്കരിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ വലിയ അനുഭവങ്ങൾ, അനുഭൂതികളെല്ലാം മറ്റുള്ളവർക്ക് പങ്കിടുവാനുള്ള കഴിവ് ഈ ദിവസങ്ങളിൽ തരണമേ. ഞങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ തിരുവചനത്തിൽ സംസാരിച്ച് മനസ്സിലാക്കി കൊടുക്കേണ്ടുന്ന വിവിധ കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. വിവിധ മതങ്ങൾ ഞങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന സമയമാണ്. കർത്താവേ, അനേക സഭകളും ഞങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന സമയമാണ്. ഈ സമയത്ത് ഞങ്ങൾ ഏറ്റവും ജാഗ്രതയുള്ളവരായിരിക്കുവാൻ അങ്ങയുടെ സമ്പത്തുകളെ സൂക്ഷിക്കുന്ന കാവൽക്കാരായിരിക്കാൻ ഞങ്ങൾ സഹായിക്കണമേ. ഞങ്ങൾ ഏൽപ്പിച്ച് തന്നിരിക്കുന്ന വിശുദ്ധ കൽപ്പനയുടെ മുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. എല്ലാ മഹത്വവും അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. യേശുക്രിസ്തുവിന്റെ വിലയേറ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ. മനുഷ്യവർഗത്തിന്റെ തരംതിരിവെന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 4-5 അധ്യായങ്ങളിലാണ് ആദ്യം ആരംഭിച്ചത്. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, അവിടെ നമ്മൾ വായിക്കുന്ന 4-ാമത്തെ അധ്യായത്തിൽ ഒരു കർമ്മമാർഗക്കാരന്റെ ചിത്രം നിങ്ങൾക്ക് കാണാം. ലോ ഓഫ് വർക്ക് അല്ലെങ്കിൽ കർമ്മമാർഗം എന്ന് പറയും. എന്നാൽ 5-ാം അധ്യായത്തിൽ വരുമ്പോൾ വിശ്വാസ മാർഗക്കാരന്റെ ഒരു ചിത്രം നിങ്ങൾക്ക് കാണാം, ലോ ഓഫ് ഫെയ്ത്ത്. അതിനെ ഏറ്റവും നല്ല വാക്യമായിട്ട് നമ്മൾ സാധാരണ ഉച്ചരിക്കുന്നത് റോമാലേഖനം 3:27 ആ വാക്യം കൂടെ ഒന്ന് വായിച്ചോട്ടെ പ്ലീസ്. നമ്മൾ ഈ വിഷയത്തോട് അനുബന്ധിച്ച് നിൽക്കുവാൻ വേണ്ടി 3:27 ആകയാൽ പ്രശംസ എവിടെ?
അത്
പോയി പോയി.
ഏതു
മാർഗത്താൽ?
കർമ്മമാർഗത്താലോ?
അല്ല,
വിശ്വാസ മാർഗത്താൽ.
രണ്ട് മാർഗമേ ഉള്ളൂ എന്നാണ് പൗലൂസിന്റെ വാദം. നമ്മൾ ഓർക്കണം, വളരെ ശ്രദ്ധയോടെ നമ്മൾ ഗ്രഹിക്കേണ്ടുന്ന, മനുഷ്യ കുടുംബത്തെ മൊത്തമായി കാണുന്ന ആളുകളാണ് നമ്മള്. ഇവിടെ ഇരിക്കുന്ന ഒരു രക്ഷിക്കപ്പെട്ട പൈതലിന് മാത്രമേ ലോകത്തെമ്പാടുമുള്ള എണ്ണിക്കൂടാത്ത മനുഷ്യൻ, എണ്ണിയ തീരാത്ത പോലെ മനുഷ്യൻ ഭൂമിയിൽ പാർക്കുന്നുണ്ട്. പക്ഷേ അവരെ കാറ്റഗറൈസ് ചെയ്ത് ചിന്തിക്കുവാനുള്ള ഒരു കഴിവ് കിട്ടുന്നത് തിരുവചനം പഠിക്കുന്ന ഒരു വിശ്വാസിക്ക് മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ ഒരു ക്വാളിറ്റി ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലോകത്തിൽ നടക്കുന്ന ഓരോ സംഭവവും കാണുമ്പോൾ ഒരു ദൈവത്തിന്റെ പൈതൽ ഇരുന്നു കൊണ്ട് അതിനൊരു വിവേചനം കണ്ടെത്തും. ആ വിവേചനമാണ് ഇന്ന് രാത്രി നമ്മൾ ചെയ്യാൻ പോകുന്ന വിവേചനം എന്ന് പറയുന്നത്. പൗലോസിന്റെ ദർശനം അനുസരിച്ച് 2 ലോയാണ് നിൽക്കുന്നത്. ഒന്ന് ലോ ഓഫ് വർക്ക്, ഇംഗ്ലീഷ് പരിഭാഷയിൽ അങ്ങനെയാ. 2-ാമത്തത് ലോ ഓഫ് ഫെയ്ത്ത്. 2 ലോയാണ്, 2 പ്രമാണങ്ങളാണ് നിൽക്കുന്നത്. നമുക്ക് ധാരാളം കേട്ടിട്ടുള്ളതാണ്. വീണ്ടും ഓർക്കുക, ലോ ഓഫ് വർക്ക് ആൻഡ് ലോ ഓഫ് ഫെയ്ത്ത്. നാലാമത്തെ അധ്യായത്തിൽ സ്വന്തം കൃഷിഫലത്തിൽ നിന്ന് യഹോവയ്ക്ക് അർപ്പിക്കുവാൻ കൊണ്ടുവന്ന ഒരു കയീനെ നമ്മൾ കാണുകയാണ്. എന്നാൽ മറുവശത്ത് നമ്മൾ വായിക്കുന്നത് ഒരു ഹാബേലാണ്. ഹാബേലിന്റെ ജീവിതത്തിന്റെ പ്രത്യേകത, അവന് ഫെയ്ത്ത് ഇസ് എ മാൻ ഓഫ് പ്രോപ്പർ ചാനൽ ഓഫ് ഫെയ്ത്ത്. വിശ്വാസത്തിന്റെ വഴിത്താരെ പിന്തുടരുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഹാബേലിനെ നമ്മൾ കാണുന്നത്. ഇനി നമ്മൾ വെളിപ്പാട് മലാഖി ദർശനം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നത്, അന്ന് യഹോവ ഭക്തന്മാർ തമ്മിൽ തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വച്ച് കേട്ടു. യഹോവ ഭക്തന്മാർക്കും അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി യഹോ അവന്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വെച്ചിരിക്കുന്നു. അടുത്തത്, ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്കൊരു
നിക്ഷേപം.
അങ്ങനെയാണെങ്കിൽ മനുഷ്യ കുടുംബത്തിൽ നിന്ന് ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട് മാറ്റി നിർത്തുന്ന ഒരു ട്രസ്റ്റ് ഉണ്ട്. അതാണ് അടുത്ത പ്രയോഗം. ഒരു നിക്ഷേപമുണ്ട് മനുഷ്യ കുടുംബത്തിൽ നിന്ന്, ഒരു ഭാഗം ദൈവത്തിന്റെ നിക്ഷേപമാണ്. അത് നമ്മൾ പ്രത്യേകിച്ച് ഓർക്കണം. അടുത്തേക്ക്, നിക്ഷേപമായിരിക്കും ഇസ്രയേല്. ആ
എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു.
ഒരു മനുഷ്യൻ തനിക്ക്
ശുശ്രൂഷ
ചെയ്യുന്ന
മകനെ ആദരിക്കുന്നത്
പോലെ
ഞാൻ അവരെ ആദരിക്കും.
ഈ ട്രസ്റ്റിന് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു ഭാഗ്യം എന്ന് ചോദിച്ചാൽ, They should be esteemly recognized by the Lord. യഹോവ ഏറ്റവും അധികം മെച്ചമായിട്ട് അവരെ കുറിച്ച് ബഹുമാനപ്പെട്ട സ്ഥലം കാണുകയാണ്. അടുത്ത വാക്യം,
അപ്പോൾ നിങ്ങൾ നീതിമാനും
ദുഷ്ടനും തമ്മിലും
ദൈവത്തെ
സേവിക്കുന്നവനും
സേവിക്കാത്തവനും
തമ്മിലുള്ള വ്യത്യാസം
വീണ്ടും
കാണും. ഇവിടേക്ക് ദൈവമക്കൾക്കറിയാം ഈ രണ്ട് ഗ്രൂപ്പിനെയും നല്ലവണ്ണം അറിയാം. കാരണം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ രണ്ട് ഗ്രൂപ്പും ഉണ്ട്. നമ്മുടെ എല്ലാവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ There is a time of ignorance. അതാണ് പൗലൂസ് പ്രസിദ്ധമായ തന്റെ പ്രഭാഷണത്തിൽ പറയുന്നത്. താൻ അഥേനയിൽ പ്രസംഗിച്ച പ്രസംഗം 8 വിഷയങ്ങളാണ്, മുഖ്യമായ വിഷയങ്ങൾ ഉണ്ടായിരുന്നത്. ആ 8 വിഷയങ്ങളിൽ ഏറ്റവും പ്രഗത്ഭമായിട്ട് താൻ പറഞ്ഞ വിഷയം അറിയോ, അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന മനുഷ്യരോട് കൽപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ അറിയായ്മയുടെ ഒരു കാലം ഉണ്ടായിരുന്നില്ലേ? ഓർത്തു നോക്കേ, ഇപ്പോഴോ നമുക്ക് അറിയാവുന്ന ഒരു കാലത്തിൽ വന്നു. അതുകൊണ്ടാണ് നമ്മൾ ദൈവമക്കളായി സന്തുഷ്ടരായിട്ടിരിക്കുന്നത്. അറിയായ്മയുടെ കാലം, ടൈംസ് ഓഫ് ഇഗ്നറൻസ്. അറിവില്ലായ്മയിൽ നമുക്ക് പറ്റിപ്പോഴുള്ള തെറ്റുകളെ കുറ്റങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചിട്ട് അറിവിലേക്ക് വരുവാൻ നമുക്ക് സാധിച്ചു. അറിവിലേക്ക് അതിനെ പൗലോസ് കൊടുത്തിരിക്കുന്ന പ്രയോഗം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അവിടെ കൊടുത്തിരിക്കുന്ന ഒരു സോറ്റീറിയോളജിക്കൽ അല്ലെങ്കിൽ രക്ഷാശാസ്ത്രപരമായ ഒരു കാര്യപരിപാടിയാണ്. തന്റെ വാക്യം നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം, അറിയായ്മയുടെ കാലങ്ങളെ ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്നാണ് പറയുന്നത്. അവിടെ അറിവുണ്ടാകണമെന്നാണ് അതിന്റെ അർത്ഥം. മാനസാന്തരം എന്ന വാക്കിനെ മൂലഭാഷയിൽ കൊടുത്തിരിക്കുന്നത് മെറ്റനോയിയ എന്ന ഗ്രീക്ക് പദമാണ്. മെറ്റനോയിയ, ആ ഗ്രീക്ക് പദത്തിന് രണ്ട് പദങ്ങളുടെ സങ്കരമാണ്. ഒന്നാമത്തത് മെറ്റ എന്ന പദമാണ്, രണ്ടാമത്തെ പദം അനോയിയ. മെറ്റനോയിയ അതാണ്, മെറ്റനോയിയ എന്ന ഗ്രീക്ക് പദമാണ്. മെറ്റനോയിയ എന്ന് പറഞ്ഞ മെറ്റ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ആഫ്റ്റർ എന്നാണ്, ഒരു വസ്തുതയ്ക്ക് ഒരു സംഭവത്തിന് ശേഷം എന്നാണ് മെറ്റ എന്ന ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം. നോയിയ എന്ന് പറഞ്ഞാൽ നോളജ് എന്നല്ലെങ്കിൽ അറിവെന്നാണ്, അറിവിന് അനന്തരം എന്നാണ് മാനസാനന്തരം എന്ന വാക്കിന്റെ അർത്ഥം. ദൈവമക്കൾക്ക് മനസ്സിലായി, സ്തോത്രം. അതുകൊണ്ടാണ് പൗലോസ് പ്രസംഗിച്ചത്, അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് അല്ലെങ്കിൽ അറിയേണ്ട വിവരങ്ങൾ അറിയണമെന്ന് ഇച്ഛിക്കുന്നു എന്ന്. നമ്മുടെയും എന്റെയും നിങ്ങളുടെയും അറിവിനകത്ത് വന്നുകൂടിയ പുതുമയുടെ ഒരു ചരിത്രരേഖയാണ് മാനസാന്തരം എന്ന് പറയുന്നത്. ആ മാനസാന്തരം എന്ന അറിവിലോടുകൂടെ നമ്മുടെ ഏറ്റവും വലിയൊരു പദവിയിൽ നമ്മൾ എത്തിച്ചേർന്നു. അത് ലാറ്റിൻ ഭാഷയിൽ ആ മാനസാന്തരം എന്നതിൽ കൊടുത്തിരിക്കുന്ന പദത്തിന്റെ അർത്ഥം ഞാൻ നോക്കിയിട്ടുണ്ട്. അവിടെ കൊടുത്തിരിക്കുന്നത് അറിവെന്നല്ല, ഗ്രീക്കിൽ തന്നെ ചില പ്രിന്റിങ്ങുകളിൽ അല്ലെങ്കിൽ സോറി ചില കയ്യെഴുത്ത് പ്രതികളിൽ ആ മെറ്റനോയിയ എന്നുള്ളതിന് പകരം മെറ്റ അനോയിയ ദ്വിത്വമാ അനോയിയ എന്ന് കൊടുത്തിട്ടുണ്ട്. അനോയിയ എന്ന് പറഞ്ഞാൽ ഭ്രാന്തെന്ന. അങ്ങനെയാണെങ്കിൽ ഒരു മനുഷ്യനെ കുറെ കാലത്തേക്ക് ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഹി വാസ് എ മാഡ് മാൻ, നോ ഹി വാസ് എ മാഡ് മാൻ അവനൊരു ഭ്രാന്തനായിട്ട് കഴിയുകയാണ്. നമ്മളൊക്കെ ഓരോരോ വിഷയങ്ങൾക്ക് ഭ്രാന്തന്മാരായിരുന്നു. ദൈവം നമ്പുരാൻ നമുക്ക് സൗഖ്യം തന്നതുകൊണ്ടാണ് ഇന്നരാത്രി നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് മനസ്സിന്റെ വിപ്രമരാഗത്തിൽ കഴിഞ്ഞുകൂടുന്ന നിരവധി ലക്ഷക്കണക്കിന് ആളുകളെ രക്ഷിച്ചെടുക്കുവാൻ ദൂത് പറയുവാനാണ് ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത്. അത് മറന്നു പോകരുത്. നമ്മൾ ഈ യോഗങ്ങളിലൊക്കെ കേൾക്കുന്നതൊന്നും നമ്മൾ മാത്രം കേട്ടിട്ട് സന്തോഷിച്ച് അവസാനിപ്പിക്കാനല്ല. യു ഷുഡ് യൂസ് ദിസ് ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ്, ദൈവത്തിന്റെ മഹത്വത്തിനായി. അതുകൊണ്ടാണ് ഈ ശബ്ദം കേട്ട് പുറപ്പെട്ട യോഹന്നാൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നത് മാനസാന്തരപ്പെടുവിയിരുന്ന്. തന്റെ വിളിച്ചു പറയുന്ന പ്രസ്താവനയുടെ അർത്ഥം മനസ്സിലായോ? അവന് കിട്ടിയിരിക്കുന്ന മെസ്സേജിനകത്തെ ഏറ്റവും കാതലായ സത്യം പഠിച്ചപ്പോൾ മാനസാന്തരപ്പെടുവീൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവീൻ എന്ന് വിളിച്ചു പറഞ്ഞു. മനസ്സിന് വരുന്ന അന്തരത്തെയാണ് ആ ഭാഗത്ത് ഉത്തരവാദിത്തത്തോടെ സംസാരിച്ചത്. ഞാൻ എന്തിനാ ഇത് പറഞ്ഞെന്ന് മനസ്സിലായോ? നമുക്കെല്ലാം ഉള്ളത് അറിയായ്മയുടെ കാലം. ഈ അറിയായ്മയുടെ കാലങ്ങളിൽ നിന്ന് അറിവിന്റെ കാലത്തിലേക്കുള്ള പരിവർത്തനമാണ് മാനസാന്തരം. അങ്ങനെ ചിന്തിച്ചു നോക്കേ. അത് പൗലോസ് വീണ്ടും പറയുമ്പോൾ ദൈവത്തിങ്കലേക്കുള്ള മാനസാന്തരം എന്ന് പറഞ്ഞിട്ടുണ്ട് 20-ാമത്തെ അധ്യായത്തിൽ. റിപ്പന്റൻസ് ടുവേർഡ് ഗോഡ്, ദറ്റ് മീൻസ് ടേണിങ് ടുവേർഡ്സ് ഗോഡ് എന്ന അർത്ഥം. ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞു വരിക എന്നാണ് ആ വാക്കിന്റെ മീനിങ്. അങ്ങനെ നമ്മൾ വന്നു ചേർന്ന് നമുക്ക് ദൈവത്തെ സ്തുതിപ്പാൻ ധാരാളം സാധിക്കും. ദൈവമക്കൾ ഓർക്കണം, എല്ലാ സകല മനുഷ്യരും ഒരു സ്റ്റാറ്റസിലാണ് ജനിക്കുന്നത്. ബൈ ബർത്ത് ദേർ ഇസ് നോ ഡിഫറൻസ്. ആർക്കും ഒരു സ്റ്റാറ്റസ് ഡിഫറൻസ് ഇല്ല, ബേർത്ത് കൊണ്ട് യാതൊരു ഡിഫറൻസും ഇല്ല. പിന്നെ തെരഞ്ഞെടുപ്പ് കൊണ്ടാണ് നമ്മൾ ഏറ്റവും ശ്രേഷ്ഠമായ പദവിയിലെത്തുന്നത്. നിങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ തെരഞ്ഞെടുത്ത് തെറ്റിയില്ലെന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. എന്തുകൊണ്ട്? നമ്മൾ പഠിപ്പിക്കുന്ന ഫണ്ടമെന്റൽ തിയോളജി നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. റിപ്പന്റ്, പത്രോസ് പ്രസംഗിച്ച പ്രസംഗത്തിനകത്തെ പോയിന്റുകൾ ഒന്നും വിട്ടുകളയാതെ അതിനെ വീണ്ടും എൻലാർജ് ചെയ്ത് അതിന് രൂപരേഖ ഉണ്ടാക്കി പറഞ്ഞു കൊടുക്കുന്ന ഒരു ശുശ്രൂഷയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. പത്രോസ് പ്രസംഗിച്ച നിങ്ങൾ മാനസാന്തരപ്പെട്ട നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. മൂന്ന് കാര്യങ്ങൾ ഒരു ശ്വാസത്തിൽ പറഞ്ഞു. അടുത്ത വാക്യം എന്നറിയാമോ? ഈ വക്രതയുള്ള പരിശുദ്ധാത്മാവ് ദാനം ലഭിക്കും. അടുത്ത ഉപദേശം, ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിയിരുന്ന. രക്ഷ എന്ന് പറയുന്നതിന് മൂന്ന് ഘട്ടമുണ്ട്. ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് കൃപയാൽ വിശ്വാസത്താൽ നമ്മൾ രക്ഷിക്കപ്പെടുന്ന, രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന അനുഭവമാണ്. രണ്ടാമത്തത് എനിക്ക് കിട്ടിയ രക്ഷ വേർപാട് കൊണ്ട് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നതാ രക്ഷ എന്ന് പറയുന്നത്. അത് അവിടെ കൊടുത്തിരിക്കുന്നത് ഈ ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് നാം എന്ത് ചെയ്യണം? രക്ഷിക്കപ്പെടണമെന്ന്. നമ്മൾ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം വേർപെടുക എന്നാണ് അതിന്റെ അർത്ഥം. ഈ തലമുറയുടെ അശുദ്ധിയിൽ നിന്ന് വേർപെടുവാൻ നമുക്ക് സാധിക്കണം. ഇനി നമ്മളെ തന്നെ കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ രക്ഷയുടെ ശ്രേഷ്ഠത നമുക്ക് ഇന്ന് രാത്രിയിൽ ഓർക്കുവാൻ സാധിക്കും. കർത്താവിന് സ്തോത്രം. അങ്ങനെ മാർഗങ്ങൾ രണ്ടുണ്ടെന്ന് നമ്മൾ മുമ്പേ പറഞ്ഞു കഴിഞ്ഞു. രണ്ട് മാർഗമുണ്ട്, ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനുമുണ്ട്. ആ ആശയം നമ്മുടെ മനസ്സിലിരിക്കുക. ഇനി യുഗപരമായിട്ട് ഇതുവരെയും ദൈവത്തെ സേവിച്ചും ദൈവത്തിന് വേണ്ടി നിലകൊണ്ടും ജീവിക്കുന്ന ജീവിതങ്ങളുടെ വ്യത്യാസം കാണിച്ചു കൊടുക്കുന്ന ഒരു സന്ദർഭമുണ്ട്. അതാണ് 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ നിന്നും നമ്മൾ വായിച്ചത്. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. ഓരോരുത്തരും താൻ താന്റെ നിരയിലെത്ര. ഇവിടെ അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയും ഓർക്കണം, യു ആർ എ ഇൻഡിപെൻഡന്റ് ചാനൽ. നിങ്ങളും ഞാനും വ്യക്തിപരമായിട്ടൊരു നിരയിലാണ്. ആ നിരയിൽ വേറെ ആളുകൾ വരുമ്പോൾ നമ്മൾ ഏറെ ആളുകളാകും, ബട്ട് സ്റ്റിൽ യു ആർ ഇൻ ദ സെയിം ട്രാക്ക്. നിങ്ങളൊരു ട്രാക്കിലാണ്. ഓരോരുത്തൻ താണ്ടാന്റെ നിരയിൽ. മറന്നു പോകരുത്, എനിക്കൊരു നിരയുണ്ടെന്ന് ഓർക്കുമ്പോൾ എനിക്ക് ദൈവത്തോട് വലിയ ബഹുമാനമാണ്. കാരണം ഒരു സാധാരണക്കാരനായിട്ടല്ല, ഒരു നിരയുടെ ചുമതലക്കാരനായിട്ടാണ് ദൈവം എന്നെ ആക്കിയിരിക്കുന്നത്. എന്നെ ഒരു നിരയിലാക്കിയിരിക്കുന്ന ദൈവത്തെയാണ് ഞാൻ സ്നേഹിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞു ഓർക്കുന്നല്ലോ, ന്യായ പ്രമാണം കൊടുക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞു, ഇതാ ജീവനും മരണവും അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ജീവനും മരണവും, ലൈഫ് ആൻഡ് ഡെത്ത്, കേഴ്സിംഗ് ആൻഡ് ബ്ലെസ്സിംഗ്, ബ്ലെസ്സിംഗ് ആൻഡ് കേഴ്സിംഗ്, നാല് കാര്യം വെച്ചിട്ട് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാമെന്ന് പറയുന്നതാണ് ഓൾഡ് ടെസ്റ്റ്മെന്റിന്റെ ഫിലോസഫി. ആൻഡ് ഐ ലൈക്ക് ഇറ്റ്. ദൈവത്തിൽ ഒരിക്കലും ഒരാളെ അടിച്ചേൽപ്പിക്കുന്ന പ്രശ്നമില്ല, ഒരു കാര്യം അടിച്ചേൽപ്പിക്കുന്നില്ല. അവനവന്റെ മനസാക്ഷി കൊണ്ട് തെരഞ്ഞെടുക്കുവാനായിട്ട് അവനെ സമ്മതിപ്പിച്ചിരിക്കുക, അതാണ് ദൈവത്തിന്റെ പ്രമാണം. അങ്ങനെ തെരഞ്ഞെടുത്ത വ്യക്തികൾക്ക് അവസാനം കൊടുത്ത ഏറ്റവും വലിയ സന്തോഷകരമായ വാക്യമാണ് പറയുന്നത്. അപ്പൊ യഹോവ ഭക്തന്മാർ തമ്മിൽ തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. യഹോവ ഭക്തന്മാർക്കും തന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി യഹോവയുടെ മുമ്പിൽ അവന്റെ മുമ്പിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വെച്ചിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ നീതിമാനും ദുഷ്ടനും തമ്മിലും ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം വീണ്ടും കാണും. ഞാനിവിടെയിരിക്കുന്ന ഈ മക്കളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ലൈഫും ലോകത്തൊരു ലൗകികനും ഒരു ഭൗതികനായി പാർക്കുന്ന ഒരാളിന്റെ ലൈഫും തമ്മിൽ വ്യത്യാസമുണ്ടോ? ഉണ്ട്, നിശ്ചയമായിട്ടുമുണ്ട്. ഒരു ബസ്സിലായിരിക്കും യാത്ര ചെയ്യുന്നത്, ഒരു ആഹാരമായിരിക്കും, ഒരു ഹോട്ടലിലായിരിക്കും ഭക്ഷിക്കുന്നത്, ഒരു സ്ഥലത്ത് നിന്നായിരിക്കും ഉടുപ്പ് വാങ്ങിക്കുന്നത്, ഒരു സ്ഥലത്താണ് നമ്മുടെ നമ്മുടെ രജിസ്ട്രേഷൻ ഒക്കെ നടക്കുന്നത്, ഒരു സ്ഥലത്താണ് നമ്മുടെ നമ്മുടെ സകല ഔദ്യോഗിക കാര്യങ്ങളും നിർവഹിക്കുന്നത്. ഇതെല്ലാം കറക്റ്റ് ആണെങ്കിലും നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം വ്യക്തമാകുന്നത് കാഹളധ്വനിയിലാണ്. സ്തോത്രം. ദൈവമക്കൾ ഓർക്കണം, നമ്മൾ എടുക്കപ്പെടുന്ന ആ വലിയ ദിവസം വരുമ്പോഴേ നമ്മൾ അറിയുള്ളൂ വാട്ട് വി ആർ, നമ്മൾ ആരാണെന്ന് ലോകം അറിയുവാൻ പോകുന്ന അങ്ങനെയാണ്. അങ്ങനെ മഹത്തായ ഒരു ദിവസത്തിന് നേരെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് ഏറ്റവും മഹത്തരമായ ഒരു അനുഭൂതിക്ക് വേണ്ടി നമുക്ക് ഇന്ന് രാത്രി ആഗ്രഹിക്കാം. സ്തോത്രം. കർത്താവേ, എനിക്കൊരു നല്ല അനുഗ്രഹിക്കപ്പെട്ടൊരു അനുഭൂതി തരണമേ എന്നൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കാമെങ്കിൽ ഇന്ന് രാത്രി ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ഇന്ന് രാത്രിയിൽ നിങ്ങളിൽ ചിലർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളിൽ ചിലർ തലയിൽ തൊട്ട് പ്രാർത്ഥിക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാ കാണിക്കുന്നുണ്ട്. അത് ചെയ്യുവാനായിട്ട് ഞങ്ങൾ തയ്യാറെടുക്കുകയാണ്. അങ്ങനെ ചെയ്യുന്ന കൂട്ടം നമ്മൾ ഓർക്കണം, മനുഷ്യവർഗത്തിന്റെ തരംതിരിവെന്ന് പറയുന്ന ആശയം നമ്മൾ ചിന്തിക്കണം. ഇനി നിങ്ങളെ കർത്താവ് പറഞ്ഞ ഓരോ സംഭവങ്ങളും നിങ്ങൾ അപക്രദിച്ച് പഠിച്ചു നോക്കണം. നോക്കണം, ഒരു ഗ്രൂപ്പിനെ കർത്താവിന്റെ രാജാവായിട്ട് വന്നിരുന്നിട്ട് താന് തന്റെ മുമ്പിൽ വിളിച്ചു കൂട്ടുകയാണ്. ആ വരുന്ന ഗ്രൂപ്പ് ഒന്നാ, പക്ഷേ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും വേർതിരിക്കുന്നത് പോലെ രണ്ട് സ്ഥലത്തേക്ക് മാറ്റും. അധികാരമുള്ളവൻ അവൻ മാത്രമാണ്. സ്തോത്രം. ആരാണ് ചെമ്മരിയാട്, ആരാണ് കോലാടെന്ന് പറയുവാൻ അവന് മാത്രമേ അധികാരമുള്ളൂ. ഇനി നിങ്ങൾ ഓർക്കണം, നമ്മളിപ്പോ ആയിരിക്കുന്ന സമൂഹത്തിൽ, അത് വേറൊരു ഡോക്ടറിൻ ആണ്, ഞാൻ പിന്നാലെ പറയാം. ഇവിടെ നമ്മളിപ്പോൾ ആയിരിക്കുന്ന സമൂഹം നിങ്ങൾ പഠിച്ചു വന്നാൽ അറിയാം, ഇത് മണി പതിലും മണിയും കൂടെ കൂട്ടിയിരിക്കുന്ന പൊലി എന്നാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ അതിന് പറയുന്നത്. പൊലി മെതിച്ചു കൂട്ടിയിരിക്കുന്ന പൊലിയാണ് ഇന്നുള്ള ക്രിസ്തീയ സഭ. ഈ പൊലി കൂട്ടിയിട്ടിരിക്കുക, പക്ഷെ ആ പൊലിക്കൊരു ഗുണമുണ്ട്. ആ പൊലിക്കകത്ത് കിടക്കുന്നതിനകത്ത് ചിലതൊക്കെ ഇത് ഏറ്റവും മുകളിലായിരിക്കും കിടക്കുന്നത്, മുകളിലവൻ കിടക്കുന്നത്, അല്ലെങ്കിൽ കതിരെ നിൽക്കുമ്പോഴും ഏറ്റവും മുകളിലായിരിക്കും അവൻ വടി പോലെ നിൽക്കുന്നത്. പക്ഷെ മെതിച്ചു കൂട്ടിയാലും അവൻ ഒരിക്കലും ഇതിനകത്ത് നിന്ന് മാറുകയില്ല. എന്നാൽ ഒരു കാര്യം ഓർക്കണം, സഭ എന്ന് പറയുന്ന സമൂഹത്തിന്റെ മുകളിൽ കർത്താവ് ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് ഞാൻ എന്റെ മനസ്സിൽ വന്ന വ്യക്തമായ ആശയം ഞാൻ പറയാം. ആ വീശുമുറം അവന്റെ കയ്യിലായിരിക്കുന്നു. സ്തോത്രം. സ്തോത്രം. നമ്മൾ പലരും വീശി രണ്ടാക്കാനായിട്ട് നോക്കിയിട്ടുണ്ട് കേട്ടോ. മണിയും പതിരും വേർതിരിക്കാൻ വേണ്ടി കമ്മിറ്റികളും കൗൺസിലുകളും അതെ ആലോചന മീറ്റിങ്ങുകളും പിന്നെ കൗൺസിലിംഗ് കൊടുക്കലും ആളുകളെ ക്രമീകരിക്കുവാൻ ഒക്കെ നമ്മൾ പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം ഓർക്കണം, ഇതിൽ നമ്മെ പിരിയുകയില്ല, രണ്ടും കൂടെ ഒന്നിച്ച് കിടക്കും, ഒന്നിച്ച് കിടക്കും. പക്ഷേ എന്റെ ദർശനം കർത്താവിനല്ലാതെ മറ്റാർക്കും തരംതിരിക്കുവാൻ സാധ്യമല്ല. അവിടുത്തെ കയ്യിലാണ് വീശുമുറം ഇരിക്കുന്നത്. സുഹൃത്തെ, നിന്നെ ഇന്നലാത്തെ കർത്താവ് വീശി മാറ്റുകയാണെങ്കിൽ എവിടെ ആയിരിക്കും എന്നൊരു നിമിഷം ചിന്തിക്കണം. അവരവരെ തന്നെ നിഗമനത്തിലെത്തുവാൻ കഴിയുന്ന ഒരു രാത്രിയായി തീരണം. ഓരോരുത്തരും താൻ താന്റെ നിരയിൽ. സ്തോത്രം. ഓരോരുത്തർ എന്ന് പറയുന്നത് വ്യക്തിപരമായി ഞാൻ ഏറ്റെടുക്കണം. യു ഹാവ് ടു അപ്ലൈ ദ ട്രൂത്ത് ഫോർ യുവർ ലൈഫ്. ഈ പറയുന്നത് അപ്പുറത്തിരിക്കുന്ന സഹോദരിയോടാ സഹോദരനോടാണെന്ന് പറയുവാൻ നമുക്ക് അവകാശമില്ല. വെൻ യു തിങ്ക് അബൌട്ട് ദ ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവവചനത്തിലെ പൊതുസത്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അപ്ലൈ ദാറ്റ് തിങ്സ് ടു യുവർ ലൈഫ്. അങ്ങനെ ചിന്തിക്കുവാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ അനുഗ്രഹിക്കപ്പെടും. മണിയും പതിരും വേർതിരിയും, ചെമ്മരിയാട് കോലാടും വേർതിരിയും. ഇനിയും യുഗത്തിന്റെ അവസാനത്തിൽ സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ച് കർത്താവ് ഒരു ആശയം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഒരു വല കടലിക്കിടക്കുകയാണ്. കടലിക്കിടക്കുന്ന വല വലിച്ച് കരയ്ക്കോട്ട് വരികയാണ്. വലയ്ക്കകത്ത് നിൽക്കുമ്പോൾ എല്ലാവരും തുള്ളുന്നുണ്ട്, ചാടുന്നുണ്ട്. ഈ വലയ്ക്കകത്ത് നിൽക്കുന്ന എല്ലാ മീനും ഉത്സാഹത്തിൽ ഓടുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക. പരിഭ്രമിച്ചോ സന്തോഷം കൊണ്ടോ ഈ വലയ്ക്കകത്തായിരിക്കുമ്പോൾ സന്തുഷ്ടനാ. പക്ഷെ കരയ്ക്ക് വല കയറി കഴിയുമ്പോൾ തമ്പുരാനടുക്കൽ വരികയാ. സ്തോത്രം. നല്ല മീനും ചീത്ത മീനും രണ്ട് പാത്രത്തിൽ പോകും. ഓർമ്മയിരിക്കട്ടെ, നിങ്ങളുടെയും എന്റെയും ജീവിതത്തിന്റെ അർത്ഥം എന്താണെന്ന് മീനാണ് തീരുമാനിക്കേണ്ടത്. ഏത് മീനാണ് ഞാനെന്ന് വ്യക്തിപരമായി തീരുമാനിക്കുവാൻ എനിക്ക് നിങ്ങൾക്കും അധികാരമുണ്ട്. കയീനും ഹാബേലും എന്ന് പറയുന്ന കർമ്മമാർഗവും വിശ്വാസമാർഗവുമാ. ഇന്ന് മനുഷ്യവർഗത്തെ തിരിക്കുന്ന സെയിം പ്രിൻസിപ്പിളാ. ഞാൻ വിശ്വാസ മാർഗത്തിൽ വന്നതുകൊണ്ടാണ് ഞാൻ ഭാഗ്യശാലിയായിരിക്കുന്നത്. എനിക്ക് വിശ്വാസത്തിന്റെ വഴിത്താര കിട്ടിയത് കൊണ്ടാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നത്. നിങ്ങളൊരു വിശ്വാസിയായി തീർന്നാൽ എത്ര പേർക്ക് അഭിമാനമുണ്ട്, അവരുടെ കൈകൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കണം. നമ്മുടെ ജീവിതം ഞാൻ വിശ്വാസിയാണെന്ന് പറയുന്നതാണ്, ഐ ഡു ബിലീവ് എന്ന് പറയുന്നതാണ്. വിശ്വാസത്താലുള്ള നീതീകരണം, വിശ്വാസത്താലുള്ള ശുദ്ധീകരണം, വിശ്വാസത്താലുള്ള ദത്താവകാശം, വിശ്വാസത്താൽ നമുക്ക് വിശുദ്ധീകരണം, വിശ്വാസത്താൽ നമുക്ക് പ്രതിഫലം. ഓർത്തു നോക്കണം, എവറിതിങ് അക്കോർഡിംഗ് ടു ദ മെഷർ ഓഫ് യുവർ ഫെയ്ത്ത്. എന്റെയും നിങ്ങളുടെയും വിശ്വാസത്തിന്റെ അളവിനൊത്തവണ്ണം പ്രതിഫലം നൽകുവാൻ തമ്പുരാൻ നോക്കിയിരിക്കുകയാണ്. അങ്ങ് ചെല്ലുമ്പോഴേ അറിയുള്ളൂ എന്റെ വിശ്വാസത്തിന് എന്തുമാത്രം വിലയുണ്ടായിരുന്നുവെന്ന്. ഇന്ന് രാത്രി അവരവരെ വിവേചിപ്പാൻ നമുക്കെടുക്കാൻ ദൈവമക്കളെ. നമ്മുടെ പാഠത്തിനകത്ത് ഇത്രയും പറഞ്ഞ ശേഷം, ദിസ് ഈസ് ഓൺലി ഇൻട്രഡക്ഷൻ, നൗ വി ഗെറ്റ് ഇൻ ടു ദ ലെസൺ. ഒരു വലിയ തരംതിരിവ് മനുഷ്യ കുടുംബത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. ഒരുമിച്ചായിരിക്കുന്നവർ വേർപിരിയാൻ പോകുക. സ്തോത്രം. നിങ്ങൾ ഓർക്കുന്നോ, രണ്ടുപേരൊരു കിടക്കയിൽ രണ്ടുപേരൊരു കിടക്കയിലായിരിക്കും. ഒരുത്തനെ എടുക്കും, മറ്റവനെ കൈവിടും. ഓക്കെ, ഓർമ്മയിരിക്കണം. രണ്ടുപേരൊരു വയലിൽ ആയിരിക്കും, ഒരുത്തൻ എടുക്കപ്പെടും, മറ്റവൻ കൈവിടപ്പെടും. രണ്ടുപേരൊരു തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരുത്തി എടുക്കപ്പെടും, മറ്റവൾ കൈവിടപ്പെടും. ഈ കാര്യം ഓർക്കണം. മനുഷ്യൻ അമ്പരന്ന് പോകുന്ന ചരിത്രമായിരിക്കും റാപ്ചറിന്റെ ദിവസം എന്ന് പറയുന്നത്. ലോകമാകമാനം മനുഷ്യൻ ഭയപ്പെടുന്ന സംഭവമായിരിക്കും. ഭയം കൂടാതെ, ഒരു വിപ്രതിയും കൂടാതെ നമുക്ക് പോകുവാൻ ഇത്രയും നമ്മുടെ ലൈഫ് കൊണ്ട് നമ്മൾ അതിനെ സമയത്തെ നമ്മൾ യൂസ് ചെയ്ത് ചെയ്യേണ്ടത് ചെയ്ത് ഒരുക്കപ്പെടുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിനായിട്ട് ഇന്ന് രാത്രി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അതാണ് മുഖ്യമായുള്ള ദൈവത്തിന്റെ ആലോചന. നമ്മളെ മനുഷ്യവർഗത്തെ നാല് ചേരികളായിട്ട്, റാപ്ചർ കഴിയുമ്പോൾ മനുഷ്യ കുടുംബം നാല് ചേരികളായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒന്നാമത്തെ ഗ്രൂപ്പിനെ കുറിച്ച് ഞാനൊന്ന് പറയാം. നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ, നാലാമത്തെ അധ്യായത്തിന്റെ ഒന്നാം വാക്യം നോക്കിയേ. ഒന്നാം വാക്യം മുതൽ വായിക്കാം. നാലാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം മുതൽ, വെളിപ്പാട് 4:1.
അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന്
ആ വാക്യത്തിന്റെ പ്രത്യേകത യുവക്കൾ നല്ലപോലെ ശ്രദ്ധിക്കണം. നമ്മൾ യോഹന്നാനെ പോലെയുള്ള ആളുകള് എവറി സൺഡേ അല്ലെങ്കിൽ എവറി റിസറക്ഷൻ ഡേ, ദേ ആർ ഹാവിംഗ് ദ പവർ ഓഫ് റിസറക്ഷൻ ഇൻ ദെയർ ബോഡി. അവരുടെ ശരീരത്തിൽ റിസറക്ഷൻ പവർ അനുഭവിക്കുന്ന ആളുകളാണ്. അനുഭവിച്ചുകൊണ്ട് യേശുവിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി എന്ന് പറയുന്നത് ഓരോ ദിവസവും അനുഭവിക്കുന്ന ഒരു വിശ്വാസി. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ തന്നെത്താൻ ഇരിക്കുമ്പോൾ, കൂട്ടത്തിൽ നമ്മൾ കൈകൊട്ടുമ്പോഴല്ല, നിങ്ങൾ തന്നെത്താൻ ഇരിക്കുമ്പോൾ ആ കറണ്ട് പാസ് ചെയ്യുന്ന ബലമുണ്ടോ, അവിടെയാണ് ദൈവം നോക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ ബലത്തിലാണ് ഒരു വിശ്വാസി നിൽക്കുന്നത്. റിസറക്ഷൻ പവർ, ആ പുനരുത്ഥാന ശക്തി എന്ന് പറയുന്നത് അനുഭവത്തിലാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ വായിക്കുന്നത്, കർത്തൃദിവസത്തിൽ ആത്മവിവശനാകുന്ന യോഹന്നാൻ ഈ സ്വർഗം തുറന്നിട്ട് ഇവിടെ കയറി വരിക എന്ന് വിളിക്കുന്ന ഒരു ആഹ്വാനത്തിന്റെ മുമ്പിലും അതേ ആത്മാവിൽ നിർവൃതിയിലടഞ്ഞു. ആത്മാവിലായ യോഹന്നാനെ നിങ്ങൾ പിന്നെ കാണുന്നത് ദൈവസിംഹാസനത്തിന്റെ മുമ്പിലാണ്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ആത്മനിറവിന്റെ അർത്ഥം എന്താണെന്ന് വിശ്വാസികൾ നല്ലവണ്ണം അറിയണം. ഞങ്ങൾ പ്രാപിച്ചിട്ടുള്ളത് എന്ന് പറയുകയല്ല, നിന്റെ മേലെ ശക്തി മാറാതെ നിൽക്കണം. നിന്റെ തലയിലെ എണ്ണ കുറഞ്ഞു പോകരുത്. നിന്റെ വസ്ത്രം എല്ലായ്പ്പോഴും വെള്ളയായിരിക്കട്ടെ, നിന്റെ തലയിലെ എണ്ണ കുറഞ്ഞു പോകാതെ ഇരിക്കട്ടെ. നമ്മുടെ ട്രാൻസാക്ഷൻ സമയങ്ങളിലൊക്കെ ഈ എണ്ണ കുറയാതിരിക്കണം, ഈ അഭിഷേകം കുറയാതിരിക്കണം. നിങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഈ അഭിഷേകം നമുക്കുണ്ടായിരിക്കണം.
നിങ്ങൾ ഒരു ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ അഭിഷേകം ഉണ്ടായിരിക്കണം. കോളേജിൽ പഠിക്കുന്ന കുട്ടി അത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും ആ തന്റെ മേലിരിക്കുന്ന ആ അംശൻ മാറിപ്പോകുവാൻ ഇടവരരുത്. ദൈവം തന്ന വലിയൊരു നിധിയാണത്. സ്തോത്രം. പൗലോസിന്റെ കാര്യങ്ങളോട് പറഞ്ഞു വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിച്ചവർ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെല്ലുന്ന രാജ്യത്തിന് ഇത് തന്നെയാണ് ശക്തി. ഈ ശക്തിയുടെ ആത്യന്തികമായ അനുഭൂതിയാണ് നമ്മൾ ചെല്ലുന്ന രാജ്യം. ഓർത്തു നോക്കണം, ഇവിടുന്ന് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നതിന് ഒരുങ്ങുന്ന വിശ്വാസി ആത്മവിവശത ഉള്ളവനായിരിക്കണം. ആത്മവിവശത ഉള്ളവനായിരിക്കണം. അത് ഏറ്റവും അനുഭവത്തിൽ വെച്ച് സൂക്ഷിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ഇവിടെ കയറി വരിക എന്ന ശബ്ദം കേട്ടപ്പോൾ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചതുപോലെ ഇതുപോലുള്ള ഒരു ഹോളിനകത്ത് ഒത്തിരി പേരുടെ വസ്ത്രമുടക്കിടക്കുകയാണ്. ആളുകളുടെ സ്ഥലത്തില്ല, അത് വലിയൊരു പ്രതിഭാസമായിരിക്കും. അവരുടെ ഭാവനയിൽ അവ പടം വരച്ചതെങ്കിലും സംഭവം നമ്മുടെ മുമ്പിൽ നടക്കാൻ പോവുകയാണ്. ആൻഡ് ഐ ബിലീവ് ഇറ്റ്. ഓർത്തു നോക്കണം, വലിയ വ്യത്യാസങ്ങൾ സംഭവിക്കും. അങ്ങനെ എടുക്കപ്പെടുന്ന ആളുകൾ നാം ഇങ്ങനെ വായിക്കുന്നത്, കർത്താവ് ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടി ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുക. ഈ എടുക്കപ്പെടുന്ന വിശുദ്ധന്മാർ, നോട്ട് ഓൺലി ദ ന്യൂ ടെസ്റ്റമെന്റ് ബിലീവേഴ്സ്. നിങ്ങൾ ഓർമ്മിക്കണം, ഇപ്പൊ എബ്രായ ലേഖനം 11-ാമത്തെ അധ്യായം നോക്കട്ടെ. 11-ാമത്തെ അധ്യായത്തിൽ വിശ്വാസം എന്ന് പറയുന്ന ക്വാളിറ്റിയിൽ വന്നു ചേർന്ന വിശുദ്ധന്മാരെ ദൈവം എങ്ങനെ മാനിക്കുന്നു കൂടെ നമ്മൾ ചിന്തിക്കണം. ഒരാൾ വിശ്വാസിയായാൽ, ഒരാൾ കർമ്മമാർഗക്കാരനായിട്ട്, ഒരാൾ വിശ്വാസമാർഗക്കാരനായാൽ അവരെ ദൈവം എങ്ങനെ പരിഗണിക്കും എന്ന് കാണിക്കുന്നതാണ് 11-ാമത്തെ അധ്യായത്തിന്റെ അവസാന വാക്യം. അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലത് മുൻകരുതി. ഇന്ന് രാത്രി എല്ലാവരുടെയും കണ്ണ് ഏറ്റവും നല്ലതിലേക്കൊന്ന് ശ്രദ്ധിക്കണം. പ്രൈസ് ദി ലോർഡ്. മനുഷ്യ കുടുംബത്തിന് കിട്ടാവുന്നതിൽ ദി ബെസ്റ്റ് ഫോർ ഹ്യൂമാനിറ്റി. മനുഷ്യ കുടുംബത്തിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നതിനകത്തെ ബെസ്റ്റ് എന്നാണെന്ന് ഇവിടെ ഇരിക്കുന്ന വിശ്വാസികൾക്കറിയാം. പ്രൈസ് ദി ലോർഡ്. വേറെ ഒന്നും നമ്മൾ പറയണ്ട. എവിടെ വായിച്ചാലും പഴയ നിയമത്തിൽ വായിച്ചാൽ 45-ാം സങ്കീർത്തനം എടുത്താൽ ക്ലിയർ ആയി കൊടുത്തിട്ടുണ്ട്. ഒരു മണവാളൻ മണവാട്ടി എന്ന് പറയുന്ന സ്വരത്തിലാണ് ദൈവം സംസാരിക്കുന്നത്. അല്ലയോ കുമാരി, കേൾക്കുക, നോക്കുക, ചെവി ചായ്ക്ക, സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്ക. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. അവൻ നിന്റെ നാഥനല്ലോ, നീ അവനെ നമസ്കരിച്ചു കൊള്ളുക. അതാണ് അവിടെ കൊടുത്തിരിക്കുന്ന ഹിന്റ്. പിന്നെ നമ്മൾ വായിക്കുന്നത് സദൃശവാക്യത്തിലാണ്. അവിടെ നമ്മൾ വായിക്കുമ്പോൾ അനേകം തരുണികൾ സാമർഥ്യം കാണിച്ചിട്ടുണ്ട്. എങ്കിലോ എന്റെ കാന്ത, എന്റെ പ്രിയ ഒരുത്തി മാത്രം. സ്തോത്രം. വലിയൊരു ഡിസ്റ്റിങ്ഷൻ ഫോർ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഓർമ്മയിരിക്കുക, വലിയൊരു പദവിയിലാണ് ദൈവം തന്റെ സഭയെ നിർത്തിയിരിക്കുന്നത്. ധാരാളം ആളുകളുടെ ഇടയ്ക്ക് ഒരു പ്രത്യേകതയാണ് വെച്ചിരിക്കുന്നത്. ഏറ്റവും നല്ലത് ആർക്ക്? ദൈവമക്കൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ഏറ്റവും നല്ലത്. പക്ഷേ അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കുന്നില്ല. രക്ഷാപൂർത്തി എന്ന് പറയുന്നത് യഹൂദ സമൂഹത്തിൽ ഓൾഡ് ടെസ്റ്റമെന്റ് സെയിൻസ് മുഴുവനും കൂടെ നിൽക്കുന്ന സമൂഹത്തിന്റെ അകത്തു നിന്ന് രക്ഷാപൂർത്തി പ്രാപിക്കുന്നത് വിശ്വാസമാർഗക്കാരാണ്. ഇവിടെ വരുമ്പോൾ രക്ഷാപൂർത്തി പ്രാപിക്കുന്നത് തന്റെ ചങ്കിലെ ചോര കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട സഭയാണ്. സഭ എന്ന് പറയുന്നത് നിഷ്കളങ്കയായ സഭയാണ്. നമ്മളിങ്ങനെ വായിക്കുന്നത്, ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. 2 കൊരിന്ത്യർ 11-ാമത്തെ അധ്യായം ഒന്ന് വായിച്ചു നോക്കട്ടെ. ആദ്യത്തെ 1-2 വാക്യങ്ങൾ ഞാൻ ഉച്ചരിക്കാം സമയം ലാഭിക്കാൻ വേണ്ടി. ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ നിങ്ങളെ ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി ഏൽപ്പിക്കുവാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. സർപ്പ ഉപായത്താൽ ഹവ്വായെ ചതിച്ചതുപോലെ നിങ്ങൾക്ക് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഞാൻ കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പേ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഇവിടെ 1-2 ആളുകൾ പറഞ്ഞു കേട്ടൊരു ചിന്താവിഷയം എന്നെ വളരെ വ്യാകുലപ്പെടുത്തി. എന്താണെന്നറിയാമോ, ഈ രാഷ്ട്രത്തിൽ ക്രിസ്ത്യാനിറ്റി ആയിരുന്നു ഇവിടുത്തെ 1-ാം നൂറ്റാണ്ട് മുതലുള്ള ഏറ്റവും ശക്തമായ റിലിജ്യൻ എന്ന് പറയുന്നത് ഈ രാജ്യത്തെ. പക്ഷേ ക്രിസ്ത്യാനിറ്റി, അതിന്റെ ചൈതന്യം, അതിന്റെ വിശുദ്ധി, ഉപദേശ സംഹിതകൾ, വേർപാട് ജീവിതം ഇതെല്ലാം തുലച്ചു കളഞ്ഞ ഒരു അന്ധകാര യുഗത്തിൽ ഈ പദവികളെല്ലാം കൈമാറി. മനസ്സിലോർമ്മയിരിക്കണം. ഇപ്പോഴേ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, നമ്മളിപ്പോ ലണ്ടൻ പട്ടണത്തിൽ ചെല്ലാമെങ്കിലുള്ളത്, ഞാൻ ലണ്ടനിൽ ചെന്നപ്പോൾ എനിക്ക് സങ്കടം തോന്നി. മിക്ക ചർച്ചസും, മെനി ഓഫ് ദ ചർച്ചസ് ആർ പർച്ചേസ്ഡ് ബൈ ദി ഗുരുദ്വാര. ഗുരുദ്വാരക്കായിട്ട് വിലയ്ക്ക് വാങ്ങി. ഓർമ്മയിരിക്കണം, ഗുരുദ്വാരയാണ്. ഒത്തിരിയുടെ തലേക്കെട്ടുള്ള ആളുകളുടെ ആരാധന സ്മന്ദനങ്ങളായിട്ട് മാറി. വളരെയധികം പള്ളികള്, വളരെയധികം പള്ളികള് അത് മോസ്കുകളായിട്ട് മാറി. വളരെയധികം പള്ളികള് ടെമ്പിളുകളായിട്ട് മാറി. എന്തുകൊണ്ട്? അനേകർ വില്യം കേറിയുടെ ജന്മനാടാണ് മറന്നു പോകരുത്. വില്യം കേറിയുടെ ഫാദർ ഓഫ് ദ മോഡേൺ മിഷൻസ്. ഈ ബൈബിൾ പ്രിന്റ് ചെയ്യുന്നതിന് ഏറ്റവും അധികം മുൻകൈയെടുത്ത ബ്രിട്ടീഷ് ആൻഡ് ഫോറിൻ ബൈബിൾ സൊസൈറ്റിയുടെ ആസ്ഥാനമാണ് ലണ്ടൻ പട്ടണം. ആൽ ഇംഗ്ലണ്ട് എന്ന് പറയുന്ന രാജ്യം മുഴുവനും ക്രിസ്തീയമായ പശ്ചാത്തലമാണ്. മറന്നു പോകരുത്, അത്ര നല്ല ഒരു സമൂഹം അതിന്റെ പിന്മാറ്റത്തിന്റെ ക്ലൈമാക്സിലെത്തി നിൽക്കുകയാണ്. അപ്പോൾ ദൈവം ചെയ്യുന്നത് എന്താണെന്ന് മനസ്സിലായോ? ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളിൽ ദൈവം നേരെ തിരിച്ചു കസ്തുതകൾ തിരിച്ചു വിട്ടിരിക്കുകയാണ്. അതുകൊണ്ടല്ലേ നമ്മൾ ബുദ്ധിമുട്ടി പരം പണം മുടക്കി സഹായിക്കുന്ന സ്ഥലങ്ങളിൽ മാനസാന്തരപ്പെടുകയും സ്നാനപ്പെടുക. ഒരാൾ സ്നാനപ്പെടണമെങ്കിൽ എളുപ്പമല്ല. ഒരാൾ സ്നാനപ്പെടുക എന്ന് പറയുന്നത് വലിയൊരു അത്ഭുത പ്രതിഭാസമാണ് ഈ മക്കളെ. അങ്ങനെ ആളുകളുടെ ഈ ചലനം സൃഷ്ടിക്കുവാൻ ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ രാജ്യങ്ങൾ, ലോകമെമ്പാടും നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം, ദൈവത്തിന്റെ സഭ ഒരു വലിയ ചലനത്തിലാണ് ഇപ്പോൾ ഈ ദിവസങ്ങളിൽ നിൽക്കുന്നത്. അല്ല, ചലനം കെടുകയല്ല, എന്നാൽ ആരെല്ലാം വിശ്വസ്തത പാലിക്കുമോ, പാലിക്കുന്നില്ലയോ, അവര് ആ റൂട്ടുകൾ മാറ്റുകയാണ്, മാറിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ആരെല്ലാം എടുക്കപ്പെടണമെന്നുള്ളത് അറിയാവുന്ന കർത്താവ്, ആരെല്ലാം റാപ്ചറിൽ പോകണമെന്ന് വിശ്വസിക്കുന്ന ദൈവം തന്റെ വിശുദ്ധന്മാരുടെ ഇടയിൽ ഒരു തരംതിരിവ് കൊടുത്തിട്ട് അവരെ തന്നെ അവരുടെ ഇടയിൽ തന്നെ കൊടുത്തിരിക്കുക. അവിടുന്ന് ഇവിടുന്ന് എല്ലാം കൂടെ വരുന്ന ആളുകളെ റാപ്ചറിൽ കൊണ്ടുപോകണമെന്ന് പ്രതീക്ഷിക്കുന്നത് കൊണ്ടാണ് കർത്താവ് ചില അത്ഭുതങ്ങൾ ഈ ദിവസങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളും ഞാനും അത് ബോധവാന്മാരായിരിക്കണം, ബോധവാന്മാരായിരിക്കണം. നമ്മുടെ നാട് സഭകളിൽ തന്നെ അറിയാം, നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, പല സഭകളിലും സ്പ്ലിറ്റ് ഉണ്ടാകും, ക്വിക്ക് സ്പ്ലിറ്റാ. നല്ലവരാരാണെന്ന് തെളിഞ്ഞു വരേണ്ടതിന് അതിൽ ഭിന്നപക്ഷങ്ങൾ ആവശ്യമെന്നാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. ആരും അത് വരുത്താനല്ല, നിങ്ങളെ കലഹിപ്പിക്കുന്നവൻ ആരായാലും അവൻ അംഗച്ഛേദം ചെയ്തുകൊണ്ടാൽ കൊള്ളായിരുന്നു. ഒരാൾ വേറൊരാളുമായിട്ട് കൂട്ടിയടിപ്പിക്കുവാൻ നമ്മൾ തുനിയരുത്. അങ്ങനെ ചെയ്താൽ ഹീസ് അക്കേഴ്സ്ഡ്, അവൻ ശപിക്കപ്പെട്ടവനാണ്. ഒരു വിശ്വാസി വേറൊരു വിശ്വാസി എന്ന അഭിപ്രായ ഭിന്നതയ്ക്ക് തിരികൊളുത്തരുത്. നീ കുറ്റവാളിയായിരിക്കും, ഭയങ്കര കുറ്റമായിരിക്കും. എന്നാൽ ഇതൊക്കെ തന്നെ സ്വാഭാവികമായിട്ട് നടക്കുന്നതിന്റെ കാരണം റാപ്ചർ അടുത്തുകൊണ്ട് ദൈവത്തിന്റെ ജെനുവിൻ പേഴ്സണാലിറ്റീസ് ആരാണെന്ന് വ്യക്തമായി കൊണ്ടിരിക്കുന്ന സമയമാണ്. നിങ്ങൾ ഞാനും ആ സ്പോട്ടിലോട്ട് മാറുന്നോണം, ഐഡന്റിഫൈ ചെയ്ത് അങ്ങോട്ട് മാറുന്നോണം. അതാണ് എനിക്ക് പ്രബോധിപ്പിക്കാനുള്ള വിഷയം. അതുവിധം കാര്യങ്ങൾക്ക് നമ്മൾ ഇൻവോൾവ് ആയിട്ട് നിങ്ങളുടെയും എന്റെയും വിളി നഷ്ടപ്പെടുത്തരുത്. ഏകാഗ്രചിത്തന്മാരായി നമുക്ക് കാത്തിരിക്കാം. തങ്കൽ ഏകാഗ്രതയോടെ ഇരിക്കണം. ഇവിടെ നമ്മൾ വാക്യം മനസ്സിലായോ? ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഏറ്റവും വലുത് തന്റെ സഭയാണ്. 19-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ വലിയ പുരുഷാരത്തിന്റെ കോശം പോലെയും പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും തകർത്ത, വെളിപ്പാട് 19, തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത്, ഹല്ലേലൂയാ, സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജത്വം ഏറ്റിരിക്കുന്നു, നാം സന്തോഷിച്ചുല്ലസിച്ച് അവന് മഹത്വം കൊടുക്കാ. കുഞ്ഞാടിന്റെ കല്യാണം, പ്രൈസ് ദി ലോർഡ്. ദൈവമക്കൾ ഓർക്കണം, കുഞ്ഞാടിന്റെ കല്യാണം വന്നല്ലോ. തന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. ആർക്കും ആരെയും ഒരുക്കുവാൻ സാധ്യമല്ല, അവരവർ തന്നെ ഒരുങ്ങണം. ഇതാണ് എന്റെ വിഷയം, അവരവർ തന്നെ ഒരുങ്ങണം. You have to prepare yourself for the marriage of the Lamb of God. ദൈവകുഞ്ഞാടിന്റെ വിവാഹത്തിന് ഒരുങ്ങുവാൻ എനിക്ക് നിങ്ങൾക്ക് വ്യക്തിപരമായ ഉത്തരവാദിത്വമുണ്ട്. ഈ മണവാട്ടിയെ സ്വീകരിക്കുന്ന ദിവസം എത്ര വലുതാ, വലിയൊരു ഗ്രൂപ്പായിട്ട് അങ്ങോട്ട് കയറി ചെല്ലുക. നിങ്ങൾ ഓർക്കണം, പഴയ നിയമ വിശുദ്ധന്മാരും നമ്മൾ ഒന്നിച്ച രക്ഷാപൂർത്തിയിലേക്ക് എത്തുന്നത്. നോക്കിയത് 50-ാം സങ്കീർത്തനത്തിന്റെ 4-ഞ്ചും വാക്യങ്ങളൊന്ന് വായിച്ചേ. 50-ാം സങ്കീർത്തനം 4-ഞ്ചും വാക്യങ്ങൾ,
എന്റെ ജനത്തെ ന്യായം വിധിക്കേണ്ടത്,
എന്റെ ജനത്തെ ന്യായം വിധിക്കുവാൻ
അവൻ മേലിൽ നിന്ന് ആകാശത്തെയും
ഭൂമിയെയും വിളിക്കുന്നു.
യാഗം കഴിച്ച്
എന്നോട്
നിയമം ചെയ്തവരായ എന്റെ വിശുദ്ധ പുരോഹിതന്മാരെ എന്റെ അടുക്കൽ കൂട്ടുക.
ഞാൻ ചോദിക്കട്ടെ, യാഗത്തിൽ കൂടെ ദൈവത്തോട് കവനന്റ് അല്ലെങ്കിൽ ബെറീത്ത് അല്ലെങ്കിൽ ഉഭയസമ്മതം ചെയ്തത് ആര്? യാഗത്തിൽ കൂടെ ഇവിടെ ഇരിക്കുന്ന നമ്മൾ ആര്? യാഗത്തിൽ കൂടെ അല്ല. നമ്മൾ സ്തോത്രമെന്ന യാഗം അർപ്പിക്കും, പക്ഷേ യാഗമെന്ന് പറയുന്ന കർമ്മം ദൈവം കാണിച്ചു കൊടുത്ത ആ പ്രിൻസിപ്പിളിനെ അതുപോലെ അനുഷ്ഠിച്ച പഴയ നിയമ വിശുദ്ധന്മാരുണ്ട്, തെരഞ്ഞെടുക്കപ്പെട്ടവരുണ്ട്. അവരെയാണ് വിളിക്കുന്നത് മേലോട്ട് കയറി വരാൻ. ഈ രണ്ട് ഗ്രൂപ്പ് കൂടെ ഒരുമിച്ച് സ്വർഗത്തിൽ ചെന്നാൽ ഏറ്റവും നമ്മുടെ കൂടെ ആ പഴയ വിശുദ്ധന്മാർ പോരുന്നത് നിങ്ങൾക്ക് ആർക്കും അസൂയയും പിണക്കവും ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. ചിലർക്ക് ഭയങ്കര വിരോധമാണ്, അവരെ അങ്ങനെ കൊണ്ടുപോകാൻ പാടില്ലെന്ന് പറയുന്നുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് ചില പണ്ഡിതന്മാർ പ്രസംഗിക്കുമ്പോൾ പറയും പഴയ നിയ വിശുദ്ധന്മാരുടെ കൂടെ നമ്മൾ പോകുകയില്ല, നമ്മൾ വേറെ സെപ്പറേറ്റ് പോകുമെന്ന്. നമ്മൾ വേറെ സെപ്പറേറ്റ് തന്നെയാണ് പോകുന്നത്, യാതൊരു സംശയവുമില്ല. ഒരു കാര്യം ഓർമ്മയിരിക്കണം, ഈ രണ്ട് ഗ്രൂപ്പ് സ്വർഗത്തിലെത്തിയാൽ വെളിപ്പാട് പുസ്തകത്തിലേക്ക് നിങ്ങൾ വരണം. നോക്കിക്കാട്ടെ, 24 മൂപ്പന്മാരെന്ന് പറയുന്നതാണ് ഒന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഈ 24 elders എന്ന് പറയുന്നതാണ് ഗ്രൂപ്പ് നമ്പർ വൺ. നമുക്കിനി വളരെ കുറച്ച് സമയമുള്ളല്ലോ, ഞാൻ തിടുക്കത്തിൽ പറഞ്ഞ് ക്ലോസ് ചെയ്യാം. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഓർക്കേണ്ടത് 24 elders ഇൻ ദി അറൌണ്ട് ദ ത്രോൺ ഓഫ് ഗോഡ്, ദൈവസിംഹാസനത്തെ ചുറ്റും ഇരിക്കുന്ന 24 സിംഹാസനങ്ങൾ. നിങ്ങളൊന്ന് വായിച്ചാട്ടെ, 5 അധ്യായത്തിലേക്ക് വരാം. 4 അധ്യായത്തിൽ ദൈവവും തന്റെ സിംഹാസനവുമാണ്. 5 അധ്യായത്തിൽ ഒന്നാം വാക്യം പോലെ ഒന്ന് വായിച്ചോട്ടെ. ഒന്നാം വാക്യം പോലെ പ്ലീസ്.
ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ കയ്യിൽ അകത്തും പുറത്തും
എഴുത്തുള്ളതായി
ഏഴ് മുദ്രയാൽ മുദ്രയിട്ട ഒരു പുസ്തകം കണ്ടു.
അടുത്ത്
ആ പുസ്തകം തുറപ്പാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യനാരുള്ളൂ എന്ന് ഞാൻ അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായ ഒരു ദൂതനെയും കണ്ടു.
അടുത്ത വാക്യം,
പുസ്തകം തുറക്കുവാനും
നോക്കുവാനോ
സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും
ആർക്കും കഴിഞ്ഞില്ല. അടുത്ത വാക്യം,
പുസ്തകം തുറന്നു വായിപ്പാനെങ്കിലും അത് നോക്കുവാനെങ്കിലും യോഗ്യനായി
ആരെയും
കാണായിക കൊണ്ട്
ഞാൻ ഏറ്റവും കരഞ്ഞു. അടുത്ത വാക്യം,
അപ്പോൾ മൂപ്പന്മാരിൽ
ഒരുത്തൻ എന്നോട്
കരയണ്ട യഹൂദ ഗോത്രത്തിലെ
സ്വർഗത്തിൽ ചെന്നിട്ട് സ്വർഗത്തിലെ റാപ്ചറിന്റെ പ്രതീതിയിൽ അവിടെ എത്തി ദർശനം കണ്ടുകൊണ്ടിരിക്കുന്ന യോഹന്നാന് സ്വർഗത്തിൽ കരയാൻ നോക്കിയപ്പോൾ ദൂതം പറഞ്ഞു, 24 മൂപ്പന്മാരിൽ ഒരാൾ പറയുക ഇവിടെ ആ പരിപാടിയില്ല, സ്വർഗത്തിൽ ആ പരിപാടിയില്ല. ദൈവമക്കളെ ഇവിടെ ധാരാളം കരഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ശരിക്കും അവിടെ ചെന്ന് പിന്നെ കരയാൻ നേരമില്ലെന്നുള്ളത് ക്ലിയർ ആക്കുന്നതിനാണ് ആ പരിപാടി. നമ്മുടെ കണ്ണുനീരെല്ലാം കർത്താവ് തുടച്ച് കളയുന്ന ഒരു ദിവസം വരികയാണ്. രോഗത്തിന്റെ വേദന കൊണ്ടുള്ള കണ്ണുനീര് ചിലർക്കില്ലേ ഉണ്ട്, വേർപാടിന്റെ ദുഃഖമില്ലേ, ഇതെല്ലാം തുടയ്ക്കുന്ന മഹത്തായ ദിവസമാണ്. കരയാൻ നിവൃത്തിയില്ലാത്ത സ്പേസിൽ എത്തിക്കഴിഞ്ഞു. അടുത്ത് വയ്ക്കട്ടെ,
യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ
പുസ്തകവും
അതിന്റെ
ഏഴ് മുദ്രയും
തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു.
അടുത്ത വാക്യം,
ഞാൻ സിംഹാസനത്തിന്റെയും നാല് ജീവികളുടെയും നടുവിലും
മൂപ്പന്മാരുടെ മധ്യത്തിലും
ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു.
ദൈവങ്ങൾ നല്ലപോലെ ഓർക്കണം, ഈ കുഞ്ഞാട് അറുക്കപ്പെട്ടത് നിൽക്കുന്നത് 24 മൂപ്പന്മാരുടെ നടുക്ക്. അതിന്റെ അർത്ഥം ഹീസ് എ സെൻട്രൽ പോയിന്റ് ഓഫ് ദി 24. 24 പേർക്കും അവർക്ക് എന്തെങ്കിലും ഏതെങ്കിലും ഒരു കാര്യം അഭിപ്രായം പറയാനുണ്ടെങ്കിൽ ഈ കുഞ്ഞാടാണ് അവരുടെ വിഷയം. നിങ്ങൾക്കിത് ക്ലിയർ ആയിട്ട് മനസ്സിലാകും. നോക്കിയിട്ട് വായിച്ചു.